2022 മെയ് 12 വ്യാഴാഴ്ച കേരള കൗമുദി പേപ്പറിന്റെ വിവിധം പേജിൽ നിന്ന് വായിക്കുന്നത് ബാലമുരളി. രാജ്യദ്രോഹം, കൃത്യമായ നിർവചനവും മാർഗനിർദ്ദേശങ്ങളും വേണം. ജസ്റ്റിസ് ബി കെമാൽ പാഷ രാജ്യദ്രോഹ കുറ്റത്തിൽ എന്തും ഉൾപ്പെടുത്താമെന്ന് വന്നതോടെ നിയമത്തിന്റെ ദുരുപയോഗം തുടങ്ങി. ഭരണകൂടത്തെ വിമർശിക്കുക ജനാധിപത്യത്തിൽ പൗരന്റെ അവകാശമാണ്. ജനാധിപത്യത്തിൽ അവകാശങ്ങൾ നിഷേധിക്കുമ്പോഴും ജനങ്ങൾക്ക് ശല്യമാകുമ്പോഴും പ്രതികരിക്കുക അവകാശമാണ്. ഇതിനെ പ്രതികരണ ശേഷിയില്ലെങ്കിൽ ജനാധിപത്യം ശരിയായി മുന്നോട്ട് പോകില്ല. പ്രധാനമന്ത്രി വിമർശിക്കാൻ പൗരന് അവകാശമുണ്ട്. പ്രധാനമന്ത്രിയെ പൗരൻ ശമ്പളം നൽകി ഇരുത്തിരിക്കുകയാണ്. ആ കാഴ്ചപ്പാട് മാറി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാകുമെന്ന് വന്നു. പ്രതികരിക്കുന്നവരെ ഒതുക്കാനും അടിച്ചമർത്താനും 124 ഉപയോഗിക്കാൻ തുടങ്ങി. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഒരുപാട് പേർ ജയിലിലുണ്ട്. കാലങ്ങളോളം അവരെ ജയിലിടാം. ചോദിക്കാനും പറയാനും ആരുമില്ല. ഭീകര പ്രവർത്തന നിരോധന നിയമത്തിലും സമാനമായ തത്വങ്ങളുണ്ട്. കോഫെ ബോസാണെങ്കിൽ തീരുമാനമെടുക്കാൻ ബോർഡുണ്ട്. അത് പുനഃപരിശോധിക്കാൻ സംവിധാനമുണ്ട്. രാജ്യദ്രോഹ കുറ്റം ആകുമോ ഇല്ലയോ എന്ന് നോക്കാൻ പോലും ആരുമില്ല. ശരിയായ മാർഗനിർദ്ദേശങ്ങളോടെ മാത്രമേ രാജ്യദ്രോഹ കുറ്റം നടപ്പാക്കാവൂ. നടപ്പാക്കിയാൽ തന്നെ പൗരന്മാർക്ക് പരിരക്ഷ ഉറപ്പാക്കണം. ആ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ വേണം. രാജ്യദ്രോഹമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. രാജ്യദ്രോഹം എന്താണെന്ന് കൃത്യമായതോ ശരിയായതുമായ നിർവചനം വേണം. എന്തൊക്കെ ഇതിൽ ഉൾപ്പെടും, എന്തൊക്കെ ഉൾപ്പെടില്ല എന്ന് കൃത്യമായി നിർവചിക്കണം. ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്നത് രാജ്യദ്രോഹമല്ലെന്ന കാഴ്ചപ്പാട് വരണം. ജനങ്ങൾ ശമ്പളം നൽകി നിയമിച്ചവരാണ് മന്ത്രിമാർ. ഇപ്പോൾ രാജാവും പ്രജകളും എന്ന രീതിയാണ്. അത് മാറ്റി ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും ഉതകുന്ന തീരുമാനമാണ് സുപ്രീംകോടതിയുടേത്. രാജ്യദ്രോഹത്തിന്റെ വകുപ്പ് സുപ്രീംകോടതി മരവിപ്പിച്ച സാഹചര്യത്തിൽ ഈ കുറ്റപ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് അപ്പീൽ നൽകാം. അനാവശ്യമായ രാജ്യദ്രോഹ നിയമം ഉപയോഗിക്കുന്നത് ഇല്ലാതാകും.